ഇപ്പോഴും വിഷമുള്ള നമ്മുടെ കണ്ണുകളെ ഞാൻ പ്രാർത്ഥിക്കാം. പിതാവേ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ വീണ്ടും തിരുസന്നിധിയിലേക്ക് കടന്നു വരുന്നു. ഈ രാത്രി സമയത്തിന് പലയിടങ്ങളിൽ നിന്ന് യാത്ര ചെയ്ത് അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച സഭയായി അങ്ങയുടെ നാമമഹത്വത്തിനായി കൂടി വരുവാൻ തന്ന സാവകാശത്തിനായി സ്തോത്രം. കർത്താവേ, രണ്ടു ദിവസത്തെ ക്യാമ്പിന്റെ ആരംഭമായി ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ മഹത്വം ഞങ്ങളുടെ ജീവിതങ്ങളിലും സഭയിലും വെളിപ്പെട്ട് കാണേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങളോട് നീ വ്യക്തമായി കൃത്യമായി സംസാരിക്കുമാറാകണമേ. ഈ ക്യാമ്പ് കൊണ്ട് കർത്താവേന്റെ ഹൃദയത്തിന്റെ പദ്ധതികളെയും ആലോചനകളെയും തിരിച്ചറിയുവാൻ തക്കവണ്ണം കർത്താവേ ഞാൻ ഹൃദയത്തിന്റെ അക കണ്ണുകളെ തുറക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കടലിലുള്ള ഭാരങ്ങളും കിണറുകളും ആകുന്നതുമായി കടന്നുന്ന എല്ലാ മക്കളും ആശ്വസിപ്പിക്കപ്പെടേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ ഭാരങ്ങളും എന്നെ വിലിട്ടുകൊള്ളുക, ഞാൻ നിന്നെ പുലർത്തിക്കൊള്ളാം എന്ന് പറഞ്ഞതിനായ കർത്താവിന്റെ നാമത്തിൽ ഇന്ന് എല്ലാ ഭാരങ്ങളും കർത്താവെ അങ്ങയുടെ മേൽ ഇടുവാൻ ഓരോ ജീവിതങ്ങളെയും അവിടുന്ന് സഹായിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ബലഹീനതയിൽ പകരപ്പെടുന്ന ദൈവശക്തിയിലും ദൈവകൃപയിലും ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങളെ സഹായിക്കണമേ. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ക്യാമ്പിന്റെ ആദ്യത്തെ സെഷനിലേക്ക് കടന്നു വരുവാൻ കർത്താവിന്റെ ആത്മാവ് നമുക്ക് അന്ന് അക്രമിക്കായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് നമ്മുടെ ക്യാമ്പ് ഇവിടെ തുടങ്ങുമ്പോൾ നമ്മുടെ ക്യാമ്പിന്റെ തീം നമുക്ക് അറിയാവുന്നതുപോലെ ഗോഡ്സ് പർപ്പസ് ഫോർ മീ ആൻഡ് മൈ ഫാമിലി, എന്റെയും എന്റെ കുടുംബത്തെയും കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശ്യം അത് തിരിച്ചറിയുക എന്നുള്ള താല്പര്യത്തോടുകൂടിയാണ് നാം ഇന്ന് ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തുടക്കത്തില് സകല കുടുംബത്തിനും പെരുവരുവാൻ കാരണക്കാരനായ പിതാവിന്റെ സന്നദ്ധയിൽ മുട്ടുമടക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന എഫേസ്യ ലേഖനം 3:14 അതിന്റെ 14 മുതലുള്ള വചനം വായിക്കുമ്പോൾ, അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പെരുവരുവാൻ കാരണമായ പിതാവിന്റെ സന്നദ്ധയിൽ മുട്ടുമടക്കുന്നു. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിക്കുവാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണമെന്നും പ്രാർത്ഥിക്കുന്നു. എന്നാൽ നാം ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തുവേശുവിലും എന്നേക്കും തലമുറ തലമുറയായും മഹത്വമുണ്ടാകട്ടെ. ആമേൻ. പ്രിയമുള്ളവരെ, നമ്മുടെ ക്യാമ്പ് തുടങ്ങുമ്പോൾ ഈ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ക്യാമ്പ് തുടങ്ങാം. ഇന്ന് നാം ഇവിടെ കൂടി വന്നിരിക്കുമ്പോൾ, സഭയായി നാം കൂടി വന്നിരിക്കുമ്പോൾ, കുടുംബങ്ങളായി നാം കൂടി വന്നിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന് നമ്മെ ഓരോരുത്തരെയും കുറിച്ചും വളരെ വ്യക്തമായ പദ്ധതികളുണ്ട്. അതുകൊണ്ട് നാം ഇവിടെ ആയിരിക്കുന്നു. ഈ ക്യാമ്പുമായിട്ടുള്ള ബന്ധത്തില് ഞാൻ ഇപ്രകാരം ചിന്തിക്കാനിടയായി തീർന്നു. എന്താണ് കർത്താവ് യഥാർത്ഥത്തില് നീ ക്യാമ്പുമായി ബന്ധപ്പെട്ട് ഞങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ? അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് ക്യാമ്പുമായി ബന്ധപ്പെട്ട് കർത്താവിന്റെ ആ നിത്യ പദ്ധതിയെ നമ്മുടെ ജീവിതങ്ങളിലൂടെ തികയ്ക്കേണ്ടതിന് കർത്താവിന്റെ ഹിതം എന്താണെന്ന് ആരാഞ്ഞുകൊണ്ടിരുന്ന സമയങ്ങളിൽ കർത്താവിന്റെ ഹൃദയത്തിലിട്ട ചില വചനങ്ങൾ വളരെ വേഗത്തിൽ നിങ്ങളുമായിട്ട് ഒന്ന് പങ്കുവെക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനും മുമ്പോട്ട് നോക്കിക്കാണുവാൻ ആഗ്രഹിക്കുന്ന ഈ ജീവനുള്ള പുതുവഴി തുറന്നു കിട്ടിയത് കൊണ്ട് ഈ വഴിയിലൂടെ എനിക്കും പ്രോഗ്രസ് ചെയ്യാമെന്ന് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഈ ക്യാമ്പിൽ നിന്ന് എന്റെ ഹൃദയത്തിലിട്ട ചില ആലോചനകൾ വളരെ വേഗത്തിൽ സഹോദരങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് യേശു കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയിൽ നിന്നുള്ള ചില വചനങ്ങൾ, വളരെ വ്യക്തമായുള്ള ചില വചനങ്ങൾ നമുക്ക് ഒന്ന് ചിന്തിക്കാം. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 17-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വചനവും 23-ാമത്തെ വചനവും നമുക്ക് ഒന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 17-ാം അധ്യായം അതിന്റെ 21-ും 23-ും വചനങ്ങൾ നമുക്ക് വായിക്കാം.
അവരെല്ലാവരും
ഹല്ലേലൂയാ. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിക്കുവാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിൽ ആകേണ്ടതിന് തന്നെ. ഇവിടെ പിതാവിന്റെ സന്നിധിയിൽ യേശു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെ കുറിച്ചാണ് ഇവിടെ നാം വായിച്ചത്. പിതാവേ, ഞാൻ നീ എനിക്ക് നൽകിയിരിക്കുന്ന ശിഷ്യന്മാർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. ഇവർക്ക് വേണ്ടി മാത്രമല്ല, എന്റെ വചനം കേട്ട് എന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് യേശുവിന്റെ ആ പ്രാർത്ഥനയുടെ ഏറ്റവും കോറായിട്ടുള്ള ഭാഗം ഇതാണെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. That they may all be one, even as you, Father, are in me, and I in you, that they also may be in us, so that the world may believe that you sent me. ഇവിടെ വളരെ വ്യക്തമായിട്ട് യേശു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇതാണ്, പിതാവേ ഇവരെല്ലാവരും ഒന്നായിത്തീരണം എന്നാണ് യേശു പ്രാർത്ഥിച്ചത്. Even as you, Father, are in me and I in you. പിതാവേ, ഞാൻ നിന്നിലും നീ എന്നിലുമായിരിക്കുന്നത് പോലെ They also may be in us. പിതാവേ, ഞാൻ നിന്നിലും നീ എന്നിലുമായിരിക്കുന്നത് പോലെ ഇവർ നമ്മിലാകേണ്ടതിന് ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എഫേസ്യ ലേഖനത്തിൽ ഏറ്റവും വളരെ മനോഹരമായി ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിരിക്കുന്ന ഒരു വചനം എഫേസ്യ ലേഖനം 1:10. ആ വചനത്തില് ദൈവത്തിന്റെ നിത്യ പദ്ധതി എന്താണെന്നുള്ളത് വളരെ മനോഹരമായിട്ട് വിവരിച്ചിരിക്കുന്ന ഒരു വചനഭാഗം നമുക്ക് കാണാനായിട്ട് കഴിയും. എഫേസ്യ ലേഖനം 1:10, അതിന്റെ 10-ാമത്തെ വചനം നാം വായിക്കുമ്പോൾ, അത് വായിച്ചു. ഹല്ലേലൂയ. ഇവിടെ വളരെ മനോഹരമായിട്ട് ദൈവത്തിന്റെ പ്രസാദത്തിന് തക്കവണ്ണം തന്റെ ഹിതത്തിന്റെ മർമ്മം അവൻ നമ്മോട് അറിയിക്കുക. മിസ്റ്ററി, ആ മർമ്മം ഇതാണ്, ഹി മെയ്ഡ് നോൺ ടു അസ് ദ മിസ്റ്ററി ഓഫ് ഹിസ് വിൽ അക്കോർഡിംഗ് ടു ഹിസ് കൈൻഡ് ഇന്റൻഷൻ വിച്ച് ഹി പർപ്പസ്ഡ് ഇൻ ഹിം. യേശുക്രിസ്തുവിലൂടെ പിതാവായ ദൈവം നിവർത്തിച്ചിരിക്കുന്ന ആ മർമ്മം നമുക്ക് വെളിപ്പെടുത്തുകയാണ്. മർമ്മം എഴുതി വെച്ചിരിക്കുകയാണ്, അത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ളതെല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിട്ട് തന്നെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഹൃദയത്തിലുള്ള ഒരു മർമ്മം യേശു ക്രിസ്തു മുഖാന്തരം വെളിപ്പെടുത്തുകയാണ്. സ്വർഗത്തിലും ഭൂമിയിലുമുള്ളതെല്ലാം പിന്നെയും തന്നിൽ ഒന്നാക്കി ചേർക്കുക എന്ന ദൈവത്തിന്റെ സമ്പൂർണത കാലസമ്പൂർണതയുടെ വ്യവസ്ഥയ്ക്കായി തന്നെ. നാം യോഹന്നാൻ സുവിശേഷം 11:21 വായിച്ചപ്പോൾ അവിടെ പറഞ്ഞത് യേശു പ്രാർത്ഥിച്ച പ്രാർത്ഥന ശ്രദ്ധിക്കുക, പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലുമായിരിക്കുന്നത് പോലെ ഇവർ നമ്മിലായിട്ട് ഐക്യതയിൽ ഒന്നായിത്തീരേണ്ടതിനായിട്ട് ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. വീണ്ടും യോഹന്നാൻ സുവിശേഷത്തിലേക്ക് തിരിച്ചു വരാം. 17:23 വചനം, നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നുവെന്നും ലോകമറിവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യതയിൽ തികഞ്ഞവരായിരിക്കേണ്ടതിന് തന്നെ. I in them and you in me, that they may be perfected in unity, so that the world may know that you sent me and loved them even as you have loved me. ഞാൻ അവരിലും നീ എന്നിലുമായിരിക്കുന്നു. That they may be perfected in unity. Hallelujah. യേശു പ്രാർത്ഥിച്ച പ്രാർത്ഥന, പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലുമായിരിക്കുന്നത് പോലെ അവർ
നമ്മിലാകേണ്ടതിന് തന്നെ, അങ്ങനെ അവർ ഐക്യതയിൽ ഒന്നായി തീരേണ്ടതിന് തന്നെ. വീണ്ടും യേശു പ്രാർത്ഥിക്കുകയാണ്, ഞാൻ അവരിലും അവർ എന്നിലും, പിതാവേ നീ എന്നിലുമായി, അവർ ഐക്യതയിൽ ഒന്നായി തീരേണ്ടതിന് തന്നെ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ദൈവം അനാദികാലം മുതൽക്കേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ത്രിയേക ദൈവം ഒന്നായി ഐക്യതയിൽ തികഞ്ഞവരായി സമ്പൂർണതയിൽ വസിക്കുമ്പോൾ മനുഷ്യൻ ഏകനായിരിക്ക ദൈവം തന്റെ രൂപത്തിലും തന്റെ സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ വചനം പറയുന്നു, God made man as male and female. ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചത് ആ മനുഷ്യരിൽ സ്ത്രീയും പുരുഷനും ഉണ്ടായിരുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകത്തിലേക്ക് വരുമ്പോ അതിന്റെ അഞ്ചാം അധ്യായം അതിന്റെ ഒന്നും രണ്ടും അതിനെ ഞാൻ വായിക്കുന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ സാദൃശ്യത്തെ അവനെ ഉണ്ടാക്കി ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. സൃഷ്ടിച്ച നാളിൽ അവരെ അനുഗ്രഹിക്കുകയും അവർക്ക് ആദാം എന്ന് പേരിടുകയും ചെയ്തു. He created them male and female and he blessed them and named them man in the day when they were created. വളരെ ശ്രദ്ധിക്കണമേ, ഏദന്റെ പറുദീസായിൽ ദൈവം ആദാമിനെ ഉണ്ടാക്കിയപ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, ഇൻ ഹിം ഹി മെയ്ഡ് മെയിൽ ആൻഡ് ഫീമെയിൽ. അതുകൊണ്ടാണ് അതിന്റെ ഉൽപ്പത്തിയുടെ പുസ്തകം 2:24 നാം വായിക്കുന്നത്, അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏകദേഹമായി തീരും. പ്രിയമുള്ളവരെ, സൃഷ്ടിയുടെ ആരംഭത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ഒരു ദേഹമായി മനുഷ്യനെ സൃഷ്ടിച്ചു. അവനിൽ ആദാമും ഹവ്വായും ഉണ്ടായിരുന്നു, ആദാമിൽ മെയിലും ഫീമെയിലും ഉണ്ടായിരുന്നു. സൃഷ്ടിയുടെ ആരംഭത്തിൽ ദൈവം ആദാമിനെ സൃഷ്ടിച്ചപ്പോൾ ആദാമിൽ തന്നെ ആണും പെണ്ണുമായി ഉണ്ടായി. മനസ്സിലാകുന്നതിന് വേണ്ടി ഞാനിങ്ങനെ പറയാം, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായ തുണയെ ഉണ്ടാക്കി കൊടുക്കുമെന്ന് ദൈവം പറഞ്ഞ് വിവാഹത്തിന് വേണ്ടി നരനിൽ നിന്ന് നാരിയെ വേർതിരിച്ചു. വിവാഹത്തിലൂടെ വീണ്ടും ആദാമിനെയും ഹവ്വായെയും ഒരുമിപ്പിച്ചു. ഹല്ലേലൂയ. വിവാഹത്തിന് വേണ്ടി വേർതിരിച്ചു, വിവാഹത്തിലൂടെ ഒന്നാക്കി തീർത്തു. അങ്ങനെയെങ്കിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായിരിക്കുന്ന പോലെ താൻ സൃഷ്ടിച്ച മനുഷ്യനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ള ഐക്യതയിൽ ഒന്നായിരിക്കണമെന്ന് ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം. ഏദന്റെ പറുദീസായിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ താനുമായി ഒന്നായിരിക്കുവാൻ, ഐക്യതയിൽ തികഞ്ഞവരായിരിക്കുവാൻ, മനുഷ്യന് സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങൾ ഇല്ലാത്ത അവസ്ഥയില്, ദൈവത്തിന്റെ ദൈവ കേന്ദ്രീകൃതമായ ജീവിതം നയിക്കത്തക്ക ലെവൽ അവസ്ഥയില് ദൈവം ഏദന്റെ പറുദീസായിൽ ആദാമിനെയും ഹവ്വായെയും ആദാമിൽ ആണും പെണ്ണുമായി സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ ഹിതമിതായിരുന്നു, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും എല്ലാം ഒന്നായി തീരുക എന്നുള്ളതായിരുന്നു ദൈവത്തിന്റെ വ്യവസ്ഥ. ഹല്ലേലൂയ. എന്നാൽ നമുക്കറിയാം, പാപം ചെയ്ത മനുഷ്യൻ ദൈവകേന്ദ്രീകൃതമായ ജീവിതത്തിൽ നിന്ന് സ്വയകേന്ദ്രീകൃതമായ ജീവിതത്തിലേക്ക് കൂപ്പുകുത്തിപ്പോയപ്പോൾ വീണ്ടും ദൈവത്തിന്റെ പദ്ധതിയില് യേശുക്രിസ്തു മുഖാന്തരം ദൈവം നിർണയിച്ച നിത്യപദ്ധതി ഇതായിരുന്നു. ദൈവത്തിന്റെ ഐക്യതയിൽ നിന്ന്, ദൈവത്തിന്റെ ഏകത്വത്തിൽ നിന്ന്, ദൈവവുമായിട്ട് ഒന്നായിരുന്ന അനുഭവത്തിൽ നിന്ന് വീണുപോയ മനുഷ്യനെ വീണ്ടും ദൈവവുമായി ഒന്നാക്കി ചേർക്കുക എന്ന കാലസമ്പൂർണതയുടെ വ്യവസ്ഥയ്ക്ക് വേണ്ടിയാണ് യേശുവിനെ ദൈവം ഭൂമിയിലേക്ക് അയച്ചത്. ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വ്യക്തത തരട്ടെ, ക്ലാരിറ്റി തരട്ടെ. ഞാനും ഈ കാര്യങ്ങളെ കുറിച്ച് ഇതിന്റെ ഒരംശം മാത്രമേ എനിക്ക് മനസ്സിലായിട്ട്, ഇതുവരെയും മനസ്സിലാകേണ്ട അളവില് എനിക്കിത് മനസ്സിലായിട്ടില്ല. പക്ഷേ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. വളരെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കും. ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. പിതാവും പുത്രന്റെ പരിശുദ്ധാത്മാവ് ഒന്നായിരിക്കുന്നത് പോലെ സ്ത്രീയെയും പുരുഷനെയും ദൈവം ഒന്നാക്കി സൃഷ്ടിച്ചു. ഹല്ലേലൂയ. അതുപോലെ തന്നെ ദൈവത്തിന്റെ പദ്ധതിയിൽ യേശു പ്രാർത്ഥിച്ചതാണ്, പിതാവേ, യേശു ക്രിസ്തു മുഖാന്തരം, താൻ മുഖാന്തരം അല്ലെ, തന്റെ ശിഷ്യന്മാരുടെ സുവിശേഷ പ്രസംഗം മുഖാന്തരം നിന്നിൽ വിശ്വസിക്കുന്ന ഇവർ ഐക്യതയിൽ ഒന്നായി തീരേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. സഭ ഒന്നായി തീരേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹാലേലൂയ. യേശു പ്രാർത്ഥിക്കുകയാണ്, ഇവർ ഒന്നായി തീരേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെയെങ്കിൽ യേശു പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനയിൽ ഞാൻ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്. ആദ്യം അവിടെ കടന്നു വരുന്നത് ഒരു ഭാര്യയും ഭർത്താവുമാണ്. യേശുവിന്റെ പ്രാർത്ഥന ഒരു കുടുംബത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഭാര്യയും ഭർത്താവും അവർ ഒന്നായി തീരണമെന്നത്രേ ഈ പ്രാർത്ഥനയിലൂടെ യേശു ആദ്യം പ്രാർത്ഥിക്കുന്നത്. പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലും ഒന്നായിരിക്കുന്നത് പോലെ അവർ നമ്മിലാകേണ്ടത്. പിതാവേ, ഞാൻ അവരിലും നീ എന്നിലുമായി ഐക്യതയിൽ ഒന്നായി തീരേണ്ടത്. ഹല്ലേലൂയ. കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, ദൈവത്തിന്റെ നിത്യപദ്ധതി വളരെ വ്യക്തമാണ്. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും എല്ലാം യേശു ക്രിസ്തുവിൽ ഒന്നാക്കി തീർക്കുക എന്ന കാലസമ്പൂർണതയുടെ വ്യവസ്ഥയ്ക്കായിട്ട് തന്നെ. എനിക്കതൊന്ന് വരച്ച് കാണിക്കണമെന്നുണ്ടായിരുന്നു, എന്നാല് അത് അതിന്റെ പരിമിതികൾ കൊണ്ട് നിങ്ങൾ അതിനെ വിഷ്വലൈസ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയുള്ളതും എല്ലാം വീണ്ടും തന്നിൽ ഒന്നായി തീരുക എന്ന കാലസമ്പൂർണതയുടെ വ്യവസ്ഥ. ഒരുപക്ഷെ അവിടെ നിന്ന് ഇത് കാണാൻ പ്രയാസമായിരിക്കും. ഏകദേശം മനസ്സിലാകാനായിട്ട് ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ചു വെച്ചു. അതായത് പിതാവും പുത്രനും ഒന്നായിരിക്കുന്ന ഒരനുഭവത്തിൽ, പരിശുദ്ധാത്മാവും പിതാവും പുത്രനും ഒന്നായിരിക്കുന്ന അനുഭവത്തിൽ, ഭൂമിയിലുള്ള ഒരു ഭാര്യയും ഭർത്താവും ഒന്നായിരിക്കുന്ന അനുഭവത്തിൽ, ഒരു സഭ ഒന്നായിരിക്കുന്ന അവസ്ഥയിൽ സകലതും യേശു ക്രിസ്തുവിൽ ഒന്നായി തീരുക. ഞാനിത് ദൈവം അനുവദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇത് വരച്ച് കാണിക്കാൻ നിങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാകാനായി. പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലുമായിരിക്കുന്ന പോലെ അവർ നമ്മിലാകേണ്ടതിന് ഇങ്ങനെ നാം ഐക്യതയിൽ ഒന്നായി തീരേണ്ടതിന്. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ പദ്ധതി ഇതാണ്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായിരിക്കുന്ന പോലെ ഒരു ഭാര്യയും ഭർത്താവും ഒന്നായിരിക്കണം. രണ്ടുപേർ ഒന്നാകുക എന്നുള്ളത് തന്നെ നമുക്കറിയാം, കുടുംബവുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്കറിയാം, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. ഇത് വളരെ ബുദ്ധിമുട്ടുള്ള, മാനുഷികമായ രീതിയിൽ പറയാമെങ്കിൽ അസാധ്യമായ ഒരു കാര്യമാണ്. അങ്ങനെയെങ്കിൽ ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും ഒന്നാകാൻ തന്നെ വളരെ സ്ട്രഗിൾ ആണെങ്കിൽ, ഒരു സഭയിലെ വിശ്വാസി സമൂഹം മുഴുവനും ഒന്നായിത്തീരുക എന്ന് പറയുന്ന ആ ദൈവത്തിന്റെ കാലസമ്പൂർണതയുടെ വ്യവസ്ഥ സാധിക്കുമോ? ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറയുന്നത്, നാം ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തം പരമായി നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ ചെയ്യുവാൻ കഴിവുള്ള ദൈവത്തിന് സഭയിലും വിശുദ്ധന്മാരുടെ ഇടയിലും എന്നേക്കും തലമുറ തലമുറയായി മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, മാനുഷികമായ രീതിയിൽ ഇത് അസാധ്യമാണെങ്കിലും ദൈവത്താൽ സാധ്യം തന്നെ. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 19:25 ശിഷ്യന്മാരെ യേശുവിനോട് ചോദിച്ചു, കർത്താവ് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമോ? രക്ഷിക്കപ്പെടാൻ ആർക്ക് സാധിക്കും എന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, ഇത് മനുഷ്യനാൽ അസാധ്യമാണ്, ദൈവത്താൽ സാധ്യം തന്നെ. ഹല്ലേലൂയ. രണ്ട് വ്യത്യസ്തമായ പേഴ്സണാലിറ്റീസ് ഒരുമിച്ച് ചേർന്ന്, ഒരു ഭാര്യയും ഭർത്താവും രണ്ട് കുടുംബങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ പശ്ചാത്തലങ്ങളിൽ നിന്ന് ഒരുമിച്ച് വന്ന് ഒന്നായിട്ട് തീരുന്ന ഒരു അനുഭവം മാനുഷികമായ ബുദ്ധിക്ക് അപ്രാപ്യമാണെങ്കിലും, എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, ദൈവത്തിന്റെ വചനം എഫേസ്യ ലേഖനം 3:20 നാം പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ അവസാനത്തിൽ നാം ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തം പരമായി നമ്മിൽ വ്യാപരിക്കുന്ന തന്റെ ശക്തിയാൽ ചെയ്യുവാൻ കഴിവുള്ള ദൈവത്തിന് സഭയിലും സകല വിശുദ്ധന്മാരുടെയിലും തലമുറ തലമുറയോളം മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഇത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. ഭാര്യയും ഭർത്താവും ഒന്നായി തീരുക വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. വ്യത്യസ്തമായ പശ്ചാത്തലങ്ങളിൽ നിന്ന് ഒരുപക്ഷെ ചിന്തിച്ചാൽ, പല രാജ്യങ്ങളിൽ നിന്നും, പല ഭാഷകളിൽ നിന്നും, പല വംശങ്ങളിൽ നിന്നും, പല ഗോത്രങ്ങളിൽ നിന്നുമുള്ള മനുഷ്യരെ ഒരുമിച്ച് ചേർന്ന് ഒരു ശരീരം പണിയുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ നിത്യ പദ്ധതി സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും എല്ലാം യേശു ക്രിസ്തുവിൽ ഒരു ഏക ശരീരമാക്കി തീർക്കുക, എല്ലാം പൂർത്തീകരിക്കുക, സകലതും ഒന്നാക്കി തീർക്കുക എന്നുള്ള ദൈവത്തിന്റെ ആ നിത്യ പദ്ധതി. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, ആ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നിങ്ങളും ഞാനും ഇന്ന് കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്നത്. ആദ്യമായി നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം, What is the purpose of my creation? What is God's purpose of joining me and my wife together as a family? What is the purpose of God in joining all of us together as the body of Christ? Hallelujah. Pidave, ivar onnai thirayanade. Pidave, ivar aikyathil onnai thirayanade. Nee enilum njan ninilum aayirikkunnathu pole aikyathil thikanjavarayikkanadhine njan ivarkku vendi prarthikkunnu. Hallelujah. Namakku oru vadanam kooda vaayikkan, lekhanam adinte 5th chapter. അതിന്റെ 31st എഫേസ്യ ലേഖനം അതിന്റെ 5th chapter അതിന്റെ 31st. ഹല്ലേലൂയ. അത് നിമിത്തം തന്നെ ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഈ മർമ്മം വലിയതാണ്. ഞാൻ ക്രിസ്തുവിനെ സഭയെ ഉദ്ദേശിച്ചത്രേ പറയുന്നത്. ഹല്ലേലൂയ. ഈ മർമ്മം വളരെ വലിയതാണെന്നാ പറഞ്ഞെന്ന് പറഞ്ഞ മനുഷ്യന്റെ ബുദ്ധിക്ക് മനസ്സിലാക്കുന്നതിലും വലിയ മർമ്മമാണ്. ഇറ്റ്സ് എ മിസ്റ്ററി. മിസ്റ്ററി എന്ന് പറഞ്ഞാൽ മറഞ്ഞിരിക്കുന്ന കാര്യം, മറഞ്ഞിരിക്കുന്ന കാര്യം, ഇറ്റ്സ് എ ഹിഡൻ തിങ്. നമ്മള് 1 Corinthians 13 വായിക്കുന്ന പോലെ നാം ഇപ്പോൾ കണ്ണാടിയിൽ കടമുടിയായി മാത്രമാണ് ഇത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നാം അംശമായി മാത്രം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു. എന്നാൽ പൂർണ്ണമായത് വരുമ്പോൾ അംശമായത് നീങ്ങിപ്പോകും. ഇന്നുവരെയും നാം അറിയേണ്ടതുപോലെ ഒന്നും അറിഞ്ഞിട്ടില്ല. എന്നാൽ കർത്താവ് വരുമ്പോൾ നമുക്ക് സകലതും വളരെ വ്യക്തമായി മനസ്സിലാകും. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കണ്ണാടിയിൽ കടമുടിയായി എന്നെയും എന്റെ കുടുംബത്തെയും കുറിച്ചുള്ള ദൈവത്തിന്റെ നിത്യ പദ്ധതി ഒന്ന് മനസ്സിലാക്കാൻ നാം ശ്രമിക്കുക. സോ നമ്മൾ ഇവിടെ ആയിരിക്കുമ്പോൾ, അടുത്ത 2 ദിവസം നമ്മൾ ഇവിടെ ആയിരിക്കുമ്പോൾ നാം ശ്രമിക്കുന്ന കാര്യം ഇതാണ്. ഹൗ ക്യാൻ ഐ ഫുൾഫിൽ ദ അൾട്ടിമേറ്റ് പർപ്പസ് ഫോർ മീ ആൻഡ് ഫോർ മൈ ഫാമിലി. ഞാനും എന്റെ കുടുംബവും എങ്ങനെയാണ് ദൈവത്തിന്റെ ഐറ്റേണൽ പർപ്പസ് ഫുൾഫിൽ ചെയ്യുവാൻ പ്രാപ്തരായിത്തീരുക. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഞാന് കണ്ണാടിയിൽ കടമൊഴിയായി ഒരു ചെറിയ ഒരു രൂപരേഖ മാത്രം ഞാൻ ദൂരെ കണ്ടതുകൊണ്ട് ഞാൻ ആ രൂപരേഖയെ കുറിച്ചൊന്ന് പറയുവാൻ ശ്രമിക്കുകയാണ്. നമുക്ക് വളരെ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം എന്താണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ജീവിതങ്ങളെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്. രക്ഷിക്കപ്പെട്ട ഒരു ദൈവവേദനെ സംബന്ധിച്ച് നമ്പൂക്കോസിനു സുവിശേഷം 12:31 വായിക്കുമ്പോൾ, മത്തായിയുടെ സുവിശേഷം 6:33 വായിക്കുമ്പോൾ അവിടെ നാം ഇപ്രകാരം വായിക്കുന്നു. യേശു പറഞ്ഞു, ആദ്യം നിങ്ങൾ എന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം ഈ വകയൊക്കെയും ഞാൻ നിങ്ങൾക്ക് അയച്ചു ചേർത്തു. And righteousness of God, all the rest shall be added unto you. ബാക്കി ആവശ്യമായുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്കായി ചേർത്ത് നൽകും. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, വ്യക്തിപരമായി as a individual believer, as a family, as a church, God has called us to seek first His kingdom and His righteousness. Whatever things we needed in relation with this earthly living will be added to that. Hallelujah. അതുകൊണ്ട് നമ്മുടെ ഈ ക്യാമ്പിൽ ദൈവത്തിനെ എന്നെ കുറിച്ചുള്ള പർപ്പസ്, എന്റെ ഫാമിലിയെ കുറിച്ചുള്ള പർപ്പസ് ചിന്തിക്കുമ്പോൾ എന്റെ തുടക്കത്തിൽ കർത്താവ് പറയുന്ന കാര്യം ഇതാണ്, ആദ്യം എന്റെ രാജ്യവും എന്റെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം യോഗയൊക്കെയും ഞാൻ നിങ്ങൾക്ക് അയച്ചു ചേർത്ത് നൽകാം. Hallelujah. അങ്ങനെയെങ്കിൽ മനുഷ്യനേകനായിരിക്കുന്ന നന്നല്ല എന്ന് മനസ്സിലാക്കിയ ദൈവം ദൈവത്തിന്റെ അനാദികാല നിർണയ പ്രകാരം ആദാമിൽ തന്നെ ഹവ്വായി ഉണ്ടാക്കിയ ദൈവം നമ്മെ പൂർണ്ണരാക്കുവാൻ വേണ്ടി തക്ക ഒരു തുണയായി ഒരു ഭാര്യയെ തന്നു. ഹാലേലുയ. അതുകൊണ്ട് ദൈവം നമുക്ക് നൽകിയ ഭാര്യയോർത്ത് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹാലേലുയ. ദൈവം നമുക്ക് നൽകിയ ഭർത്താവിനെയോർത്ത് കർത്താവിന് നന്ദി പറയാം. ഹാലേലുയ. ഇതൊരു യാദൃച്ഛികമല്ല, മറിച്ച് അനാദികാലം മുതൽക്കേ സ്വർഗത്തിലെ ദൈവം മനുഷ്യനേകനായിരിക്കും നന്നല്ല എന്ന് മനസ്സിലാക്കി നമുക്ക് തക്ക തുണയായിട്ടാണ് നമുക്ക് ഇപ്പോൾ ആയിരിക്കുന്ന ആ പാർട്ട്നറിനെ ദൈവം തന്നിരിക്കുന്നത്. ഹാലേലുയ. എന്നാൽ പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് കുടുംബജീവിതം നന്ദി നൽകിയിരിക്കുമ്പോൾ തന്നെ, ഭാര്യ ഭർത്തൃബന്ധം നൽകിയിരിക്കുമ്പോൾ തന്നെ, ദൈവത്തിന്റെ ഹൃദയത്തിൽ ഇതുമായി ബന്ധപ്പെട്ട പല ആലോചനകളുണ്ട്. ഞാൻ വളരെ വേഗത്തിൽ എന്റെ മനസ്സിൽ പല ഇടങ്ങളിൽ ചിതറിക്കിടക്കുന്ന ചില വചനഭാഗങ്ങൾ ഒന്ന് ചേർത്ത് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇതുവരെയും നാം അറിയേണ്ടതുപോലൊന്നും അറിഞ്ഞിട്ടില്ല. കണ്ണാടിയിൽ കടുമൊഴിയായി നാം ചില കാര്യങ്ങൾ കാണുകയാണ്. നമുക്ക് വായിക്കാം. ഒന്ന് കൊരിന്ത്യൻസ് അതിന്റെ 7-ാം അധ്യായം അതിന്റെ 29-ാമത്തെ വചനം നമുക്ക് വായിക്കാം. ഒന്ന് കൊരിന്ത്യൻസ് അതിന്റെ 7-ാം അധ്യായം അതിന്റെ 29-ാമത്തെ വചനം നമുക്ക്
വായിക്കും.
ഇപ്പോൾ നാം വായിച്ച വചനം ഒരുപക്ഷെ നമുക്കൊരു വിരോധാഭാസമായി തോന്നിയേക്കാം. മനുഷ്യൻ ഏകനായിരിക്കുന്ന നന്നല്ല എന്ന് പറഞ്ഞതിനു ശേഷം ഭാര്യയും ഭർത്താവിനെ ഒരു കുടുംബത്തിലാക്കി വെച്ചതിന് ശേഷം ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഇന്നു മുതൽ സഹോദരന്മാരെ ഈ ഒരു കാര്യം നിങ്ങളെ ഗ്രഹിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, കാലം ചുരുങ്ങിയിരിക്കുന്നു. ആകയാൽ ഇനി ഭാര്യമാരുള്ളവർ ഇല്ലാത്തവരെ പോലെ ജീവിക്കണം. ലോകത്തെ അനുഭവിക്കുന്നവർ ആസ്വദിക്കാത്തവരെ പോലെ, വസ്തുവകയുള്ളവർ കൈവശം വെക്കാത്തവരെ പോലെ ആയിരിക്കണം. ഈ ലോകത്തിന്റെ രൂപം ഒഴിഞ്ഞു പോകുന്നുവല്ലോ. അപ്പൊ ഇനി ഭാര്യമാരുള്ളവൻ എന്തോ, അല്ലെങ്കിൽ ഭാര്യയുള്ളവൻ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞേക്കുന്നത്? ഭാര്യ ഇല്ലാത്തവനെ പോലെ, ഭർത്താവുള്ളവൻ ഭർത്താവില്ലാത്തവനെ പോലെ ജീവിക്കണം. പലപ്പോഴും എന്റെ ഈ വചനഭാവം എന്നെ വളരെയധികം ആശ്ചര്യപ്പെടുത്തുകയും ഇന്നും എനിക്ക് മനസ്സിലാകേണ്ട അളവില് ഇത് മനസ്സിലായിട്ടില്ല. എന്നാൽ നിങ്ങളുടെ ചിന്തയിലേക്ക് ചില വചനങ്ങൾ ഞാൻ കാണിച്ചു തരികയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ വ്യക്തമായി നമ്മുടെ ഹൃദയങ്ങളോട് അതുമായിട്ട് ഇടപെടുകയും ബാധിക്കുകയും ചെയ്യും. ഞാൻ ഇങ്ങനെ ചിന്തിക്കാനിടയായിത്തീർന്നു, എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ പൗലോസ് അപ്പോസ്തോലൻ പറഞ്ഞത് ഇനി മുതൽ ഭാര്യമാരുള്ളവർ ഇല്ലാത്തവരെ പോലെ ജീവിക്കാൻ എന്തുകൊണ്ടാ പൗലോസ് അപ്പോസ്തോലൻ പറഞ്ഞത്? അതിന്റെ തൊട്ട് അടുത്ത വചനത്തില് അതിന്റെ കാരണം എഴുതി വെച്ചിട്ടുണ്ട്. വായിക്കാമോ 33-ാമത്തെ വചനം? വിവാഹം കഴിച്ചവൻ ഭാര്യ എങ്ങനെ പ്രസാദിപ്പിക്കുമെന്ന് വിചാരിച്ച് ലോകത്തുള്ളവർ ചിന്തിക്കുന്നു. വിവാഹം കഴിച്ചവൾ ഭർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കുമെന്ന് വിചാരിച്ച് ലോകത്തുള്ളവർ ചിന്തിക്കുന്നു. എന്നാൽ വിവാഹം കഴിക്കാത്തവനോ വിവാഹം കഴിക്കാത്തവളോ ശരീരത്തിലും ആത്മാവിലും വിശുദ്ധയായി നിരന്തരമായി കർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കുമെന്ന് വിചാരിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഞാന് ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടിയല്ല ഇത് പറയുന്നത്. കാരണം പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതിന്റെ ഉദ്ദേശം ഇതാണ്, വിവാഹം കഴിച്ചവനും വിവാഹം കഴിക്കാത്തവനും തമ്മിൽ വളരെ വ്യക്തമായ ഒരു വ്യത്യാസം ഉണ്ടാകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ആ പോസിബിലിറ്റി ഇതാണ്, വിവാഹം കഴിക്കുന്നതിന് മുമ്പ് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. വിവാഹം കഴിക്കുന്നതിന് മുമ്പ് രക്ഷയിലേക്ക് വന്ന അനുഭവത്തില് രക്ഷിക്കപ്പെട്ട നാളുകളിലേക്കൊന്ന് മടങ്ങിപ്പോകാം. ആ സമയത്ത് യേശുവും ഞാനും മാത്രമായിരുന്ന അവസ്ഥയില് ഞാനും എന്റെ കർത്താവുമായുള്ള പ്രേമ ബന്ധവും ഞാനും എന്റെ കർത്താവ് മാത്രം മതിയെന്നുള്ള ആ ചിന്തകളിലും നാം ആയിരുന്നു. എന്നാൽ വിവാഹം കഴിച്ചതിന് ശേഷം, ഭാര്യയായതിനു ശേഷം, ഭർത്താവായതിനു ശേഷം നമ്മുടെ ഡിവോഷൻ എവിടെ നിൽക്കുന്നു എന്നുള്ളതൊന്ന് ചിന്തിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. വിവാഹം ദൈവം തന്നെയാണ് നിയമിച്ച്, മനുഷ്യൻ ഏകനായിരിക്കുന്ന നല്ലതല്ല എന്ന് ദൈവം തന്നെയാ പറഞ്ഞത്. നമുക്ക് ചോദിക്കാം, കർത്താവ് ഞാന് ഒറ്റയ്ക്ക് സമാധാനമായിട്ട് ജീവിക്കുകയല്ലായിരുന്നു, അല്ലെങ്കിൽ നിന്നെ സ്നേഹിച്ച് പ്രേമിച്ചൊക്കെ അങ്ങ് ജീവിക്കുകയല്ലായിരുന്നോ? നീയല്ലേ തക്കതായൊരു ഭാര്യയെ, തക്കതായൊരു ഭർത്താവിനെ തന്നത് നീയല്ലേ എന്ന കർത്താവിനോട് നമ്മൾ ചോദിക്കും. ഭർത്താവ് പറയും, അതെ ഞാനാ തന്നെ. പക്ഷെ തന്നത് എന്തിനു വേണ്ടിയാ? വായിക്കാമോ അതിന്റെ 34-ാമത്തെ വചനം വായിക്കാമോ? ആ മതി മതി. അതിന്റെ 32-ാമത്തെ വചനം ഒന്ന് വായിക്കാമോ? ഇത് പൗലോസ് അപ്പോസ്തലൻ എഴുതിയതിന്റെ ഉദ്ദേശം തന്നെ, നിങ്ങൾ ചിന്താകുലമില്ലാത്തവരായിരിക്കണം എന്നുദ്ദേശിച്ചാണ് ഞാനിത് നിങ്ങളോട് സംസാരിക്കുന്നതെന്നാ പറയും. 34-ാമത്തെ വചനത്തിന്റെ തുടക്കത്തെഴുതി വെച്ചിരിക്കുന്നു, വിവാഹം കഴിച്ചവനും വിവാഹം കഴിക്കാത്തവനും തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം വിവാഹം കഴിച്ചവനെ ഇൻട്രസ്റ്റ് ഡിവൈഡ് ചെയ്യപ്പെട്ടു പോയിരിക്കുന്നു. ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ്. 34 വായിക്കാമോ? വേഴ്സ് 34 NASB എന്ന് വായിക്കാമോ? His interests are divided. അപ്പൊ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് അവൻ തന്റെ ആത്മാവിലും സ്ഥിരതയുള്ളവനായി കർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കുന്നു വിചാരിച്ച് നിരന്തരം കർത്താവിനെ ആരാധിക്കുകയും കർത്താവിന്റെ സന്നിധിയിരിക്കുകയും വചനം വായിക്കുകയും സുവിശേഷം പറയുകയും ചെയ്തിരിക്കുന്ന അനുഭവത്തില് വിവാഹം കഴിച്ചതിന് ശേഷം പറയാം, His interests are divided. ഇത് പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്. His interests are divided. അവന്റെ ആഗ്രഹങ്ങൾ വിച്ഛേദനങ്ങൾ ഉണ്ടായി, അല്ലെങ്കിൽ His interests are divided. 35-ാമത്തെ വചനം വായിക്കാമോ? അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു. 35-ാമത്തെ വചനം, പൗലോസ് അപ്പോസ്തലൻ പറയാ, ഇത് ഞാൻ നിങ്ങൾക്ക് കുടുക്കിടാൻ വേണ്ടി ഒന്നുമല്ല, നിങ്ങൾ ചാബല്യം കൂടാതെ ദൈവത്തിൽ സ്ഥിരമായി വസിക്കേണ്ടതിന് നിങ്ങളുടെ ഉപകാരത്തിന് വേണ്ടിയാണ് പറയുന്നത്. This I say for your own benefit, not to put a restraint upon you, but to promote what is appropriate and secure and undistracted devotion unto the Lord. ഇത് എഴുതി വെച്ചിരിക്കുന്നതിന്റെ ഉദ്ദേശം, so that we may secure an undistracted devotion unto the Lord. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ നിത്യ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഓർക്കാം, seek first the kingdom and righteousness of God. വിവാഹം കഴിച്ചതിന് ശേഷവും ഭാര്യ ഭർത്താക്കന്മാരായതിനു ശേഷവും, in the beginning God എന്ന് പറഞ്ഞ പോലെ, സൃഷ്ടിപ്പിന്റെ ആരംഭത്തിൽ ദൈവം ഉണ്ടായതുപോലെ, വിവാഹം കഴിച്ചതിന് ശേഷവും വി മസ്റ്റ് ഗിവ് ഫസ്റ്റ് പ്രയോറിറ്റി ടു ഗോഡ്. വി മസ്റ്റ് മെയിൻറ്റെയിൻ അവർ സിമ്പിൾ ആൻഡ് പ്യുവർ ഡിവോഷൻ പ്രൈമറിലി അണ്ടർ ദ ലോർഡ്. ഈ അർത്ഥത്തിലാ പറഞ്ഞേക്കുന്നത്, കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നതുമായുള്ള ബന്ധത്തിൽ ദൈവിക കാര്യങ്ങളിൽ നമ്മൾ ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ആകാതിരിക്കാൻ, ഒരു അൺഡിസ്ട്രാക്റ്റഡ് ഡിവോഷൻ തമ്മിൽ ഉണ്ടാകാൻ വേണ്ടി ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോഴാണ് പറയുന്നത്, ദൈവവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ പറയുകയാണ്. അതുകൊണ്ട് ഭാര്യമാരുള്ളവർ ഭാര്യമാരില്ലാത്തവരെ പോലെ ജീവിക്കണം. അതിന്റെ മറ്റൊരു ട്രാൻസ്ലേഷൻ ഞാൻ വായിച്ചിട്ടുള്ളത്, ഡു നോട്ട് തിങ്ക് ദാറ്റ് മാരേജ് ഈസ് എ ഗ്രേറ്റ് തിങ് എന്ന് പറഞ്ഞാൽ, ദൈവരാജ്യവുമായിട്ട് ബന്ധപ്പെട്ട് മാരേജ് ഒരു വലിയ കാര്യമാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, നമ്മൾ നേരത്തെ തൊട്ടു മുമ്പ് ഞാൻ പറഞ്ഞു, മാരേജ് ദൈവത്തിന്റെ ഒരു നിത്യപദ്ധതിയാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് ഒന്നായിരിക്കുന്ന പോലെ ഭാര്യയും ഭർത്താവും ഒന്നായിരിക്കുവാൻ വേണ്ടി സഭ ഒന്നായിരിക്കുവാനായിട്ടാണ് നമ്മെ വിളിച്ചിരിക്കുന്നത് പറഞ്ഞു. എന്നാൽ ഇവിടെ ആ പറഞ്ഞതിന്റെ ഉദ്ദേശം ഇതാണ്, When we compare to the kingdom of God, marriage is nothing compared to that. Hallelujah. അതുകൊണ്ട് സഹോദരങ്ങളെ, വിവാഹം കഴിച്ചവരായ നമ്മോട് ദൈവം പറയുന്ന കാര്യം ഇതാണ്, We should maintain an undistracted devotion unto the Lord. That is our primary calling. ആ ഒരു വിളി വ്യക്തിപരമായി നാം അനുസരിച്ച് കഴിഞ്ഞാൽ വീണ്ടും കർത്താവ് നമ്മളോട് ചില കാര്യങ്ങൾ സംസാരിക്കും. വായിക്കാമോ? 1 തിമോത്തി 3:1 നമ്മൾ ഇത്രയും അനുസരിച്ച് കഴിയുമ്പോൾ വീണ്ടും ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കും. 1 തിമോത്തി 3:1 അതിന്റെ 1-ാമത്തെ വചനം വായിക്കാമോ? ആ ആ നാലാമത്തെ വചനം വായിക്കാമോ? പ്രൈസ് ദി ലോർഡ്. ഇവിടെ ദൈവത്തിന്റെ വചനത്തില് പറയുകയാണ്, ഒരു അധ്യക്ഷൻ ഒരാള്, ഇറ്റ് ഈസ് എ ട്രസ്റ്റ്വർത്തി സ്റ്റേറ്റ്മെന്റ് ഇഫ് എ മാൻ ആസ്പെയർസ് ടു ദ ഓഫീസ് ഓഫ് ആൻ ഓവർസിയർ. ദൈവസഭയില് ദൈവിക വിഷയങ്ങളില് ഉത്തരവാദിത്തമുള്ളവനായി തീരുക എന്നൊരുത്തൻ ആഗ്രഹിക്കുന്നതിനകത്ത് തെറ്റൊന്നുമില്ല, അത് നല്ല കാര്യമാണ്. പക്ഷേ അവനെ കുറിച്ച് ഒത്തിരി ഗുണവിശേഷങ്ങൾ പറഞ്ഞിട്ട് പറയാണ്, അവൻ ഏക ഭാര്യയുള്ളവനും തന്റെ കുടുംബത്തെ നന്നായിട്ട് മാനേജ് ചെയ്യാൻ അറിയാവുന്നവനുമായിരിക്കണം. അതിനും പറയുന്നത് സ്വന്തം കുടുംബത്തെ ഭരിക്കാൻ അറിയാത്തവൻ, സ്വന്തം കുടുംബത്തെ മാനേജ് ചെയ്യാൻ അറിയാത്തവൻ ദൈവസഭയെ എങ്ങനെ പരിപാലിക്കും? പ്രൈസ് ഗോഡ്. അവൻ നേരത്തെ നമ്മുടെ ഡിവോഷനുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് പറഞ്ഞപ്പോൾ, ഭാര്യ ഇല്ലാത്തവനെ പോലെ കർത്താവിന് നീ ഒന്നാം സ്ഥാനം കൊടുക്കണം എന്ന് കർത്താവ് പറയുമ്പോൾ തന്നെ ഇവിടെ പറയുകയാണ്, നീ വിവാഹം കഴിച്ചവനാണെങ്കിൽ നിന്റെ ഭാര്യയും കുഞ്ഞുങ്ങളെയും വേണ്ട രീതിയിൽ മാനേജ് ചെയ്യുന്നവനായിരിക്കണം. വേഗത്തിൽ ഒരു വചനോ വായിക്കാമോ? 1 Corinthians chapter 7 verse 3 വായിക്കാമോ? ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, ഭർത്താവ് ഭാര്യയ്ക്കും ഭാര്യ ഭർത്താവിനും കടമ്പെട്ടിട്ടുള്ളത് ചെയ്യട്ടെ. ഹല്ലേലൂയ. ഒഴിഞ്ഞു മാറ്റമുണ്ടോ? ഒഴിവുണ്ടോ? ഇല്ല. ഭാര്യയ്ക്ക് കടമ്പെട്ടിട്ടുള്ളത് ഭർത്താവ് ചെയ്യണം, ഭർത്താവിനെ കടമ്പെട്ടുള്ളത് ഭാര്യയും ചെയ്യണം. ഇതിനകത്ത് നമുക്ക് ഒഴിവ് കഴിവ് കർത്താവ് തന്നിട്ടില്ല. അടുത്തൊരു വചനം വായിക്കാം, 1 Timothy chapter 5 verse 8.
1 Timothy chapter 5 verse 8.
തനിക്കുള്ളവർക്കും പ്രത്യേകിച്ച് തന്റെ കുടുംബക്കാർക്കും വേണ്ടി കരുതാത്തവൻ തന്റെ വിശ്വാസം തള്ളിക്കളഞ്ഞിരിക്കുന്നു, അവൻ അവിശ്വാസിയേക്കാൾ അധമനാകും. അതുകൊണ്ട് ദൈവരാജ്യം പണിയുമ്പോൾ എന്റെ മുമ്പിലും നിങ്ങളുടെ മുമ്പിലുള്ള വെല്ലുവിളി ഇതാണ്, We cannot ignore our family. The word of God says, if anyone does not provide for his own and especially for those of his household, he has denied the faith and is worse than an unbeliever. ദൈവത്തിന്റെ വചനത്തിൽ അത് അങ്ങനെയായിരുന്നു ചെയ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നീ ഭാര്യയുമായി ബന്ധിക്കപ്പെട്ടവനോ വേർപാട് ആഗ്രഹിക്കരുത്. കുടുംബമായി ഒന്നിച്ചു ചേർന്ന് ദൈവത്തിന് വേല ചെയ്യുവാൻ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നു. ഒരു വചനം വായിക്കാമോ? 1 Thessalonians chapter 4 verse 11. 1 Thessalonians chapter 4 verse 11.
ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിച്ചതുപോലെ ശാന്തതയോടെ വസിക്കുവാനും സ്വന്തം കാര്യം നോക്കുവാനും സ്വന്തം കൈകൊണ്ട് ജോലി ചെയ്യുവാനും സാധിക്കും.
ഹല്ലേലൂയ. ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിച്ചതുപോലെ
ശാന്തതയോടെ
വസിക്കുവാൻ, ടു ഹാവ് എ ക്വയറ്റ് ലൈഫ്,
സ്വന്തം കാര്യം
നോക്കുവാൻ, take care of his own business, സ്വന്തം കാര്യം നോക്കുവാനും
സ്വന്തം കൈകൊണ്ട് ജോലി ചെയ്യുവാനും
ഞങ്ങൾ ആജ്ഞാപിക്കും. വീണ്ടും 2 Thessalonians 3:10 പറഞ്ഞു, if anyone is not willing to work, then he is not to eat either. ജോലി ചെയ്യാത്തവര് ഭക്ഷണം കഴിക്കുകയും ചെയ്യരുത്. പ്രിയമുള്ളവരെ, ഞാൻ ഇത് വരച്ചു കാട്ടാൻ ആഗ്രഹിച്ച കാര്യം, നമ്മുടെ മുമ്പിൽ ദൈവം വലിയ ഉത്തരവാദിത്തങ്ങൾ വെച്ചിരിക്കുക. ഭാര്യയും ഭർത്താവുമായി ഒന്നായി വസിക്കുവാൻ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നു. അറ്റ് ദ സെയിം ടൈം ദൈവമായിട്ടുള്ള കൂട്ടായ്മയുമായി ബന്ധപ്പെട്ട് ഭാര്യയെക്കാൾ ഉപരി കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുക്കുവാൻ കർത്താവ് നമ്മെ വെല്ലുവിളിക്കുന്നു. എന്നാൽ കുടുംബവുമായുള്ള ബന്ധത്തിൽ ഭാര്യയും കുഞ്ഞുങ്ങളെയും വേണ്ട രീതിയിൽ മാനേജ് ചെയ്യണം എന്ന് കർത്താവ് നമ്മോട് പറയുന്നു. സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളുടെയും നമ്മുടെ കുടുംബത്തിനും വേണ്ടിയുള്ളത് ടേക്ക് കെയർ ഓഫ് ചെയ്യണമെന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ഞാൻ ആ പറഞ്ഞതിനെ ഞാൻ സമ്മറൈസ് ചെയ്യാം. Fulfilling the purpose of God in a family life. First of all, maintain personal devotion without divided interests and distraction. Amra umbilulla onnamathe velluvili, maintain a personal devotion without divided interests and distraction. Second one, we must fulfill the duty to the partner. Third one, must manage the household well and keeping his children under control with all dignity. തന്റെ പങ്കാളിക്കുള്ളത് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണം. കുടുംബത്തെ വേണ്ട രീതിയിൽ പരിപാലിക്കണം. നാലാമത്തെ, മസ്റ്റ് പ്രൊവൈഡ് ഫോർ ഹിസ് ഓൺ ഫാമിലി, തന്റെ കുടുംബത്തിന് വേണ്ടി അവൻ കരുതുന്നവനായിരിക്കണം. അഞ്ചാമത്തെ കാര്യം, മസ്റ്റ് ലീഡ് എ ക്വയറ്റ് ലൈഫ് ആൻഡ് അറ്റൻഡ് ടു യുവർ ഓൺ ബിസിനസ് ആൻഡ് വില്ലിംഗ് ടു വർക്ക് വിത്ത് ഹാൻഡ്സ്. Sixth one, must fulfill great commission, go therefore and make disciples into all nations. Kartavu nammale vilicha as a family, as a individual, as a family, as a church, God has called us to fulfill his great commission. Matthew 28:18-19, adoda vaichu nammude ee session avasanippikkam. Matthew 28:19, go therefore and make disciples of all nations and baptize them in the name of Father, Son and the Holy Spirit and teaching them to observe all that Jesus has commanded. പ്രിയമുള്ളവരെ, ഈ ഗ്രേറ്റ് കമ്മീഷൻ നമുക്ക് വ്യക്തിപരമായും നമുക്ക് കുടുംബമായും നമുക്ക് സഭയായും കർത്താവ് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഒരാൾ ചിന്തിക്കുക, ഞാൻ എന്റെ ഡിവോഷൻ മെയിൻറ്റെയിൻ ചെയ്ത് എന്റെ ഫാമിലിയെ ടേക്ക് കെയർ ചെയ്തുകൊണ്ട് ജീവിക്കാമെന്ന് പറഞ്ഞാൽ വി വിൽ നോട്ട് ഫുൾഫിൽ ദ പർപ്പസ് ഓഫ് ഗോഡ് for our family. We have to do work sometimes. We have to take care of our family. We have to manage our children. At the same time, we have to fulfill the great commission of our Lord Jesus Christ. പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, as I am a servant of the Lord, I really struggle to have a balance. നിങ്ങൾ വിചാരിക്കരുത് ഞാൻ ഇത് പ്രസംഗിക്കുമ്പോൾ ഈ ബ്രദർ യുനോ സ്വർഗത്തിൽ നിന്ന് നേരിട്ട് വന്നു. അല്ല, I face lot of struggles. ഈ കർത്താവ് പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ചേർത്ത് പിടിക്കാനുള്ള ഒരു തത്രപ്പാടിലാണ് ഞാനും ആയിരിക്കുന്നത്. Let me tell you something like this. I could see a progress in my life. Hallelujah. കഴിഞ്ഞ കാലങ്ങളെ വെച്ച് നോക്കുമ്പോൾ I am progressing in this way to fulfill God's ultimate purpose in our family. അതിന് ദൈവം എനിക്ക് ഫൈനൽ വചനം, ഇത്രയും കാര്യങ്ങൾ കേട്ടതിന്റെ ഒരു ഫൈനൽ വേഴ്സ്, 2 Corinthians 9:8, and God is able to make all grace abound to you so that always having all sufficiency in everything you may have an abundance for every good deed. മലയാളത്തിലൂടെ വായിക്കാമോ? മലയാളത്തിലൂടെ വായിക്കാം. നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണതൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തികളിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങളോട് സംസാരിച്ചതിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. പിതാവേ, അവിടുന്ന് യേശുവിലും യേശു പിതാവിലുമായിരിക്കുന്നത് പോലെ ഞങ്ങൾ നിന്നിലാകേണ്ടതിന് ഞങ്ങളെ വിളിച്ചതുകൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യും. സ്വർഗത്തിലുള്ളതും ഭൂമിയുള്ളതും എല്ലാം ക്രിസ്തുവിൽ ഒന്നാക്കി തീർക്കുക എന്ന കാലസമ്പൂർണതയുടെ വ്യവസ്ഥ പിതാവെ ഞങ്ങളത് കാണുന്നു. പിതാവ് തന്നെ പരിശുദ്ധാത്മാവ് ഒന്നായിരിക്കുന്നത് പോലെ ഹല്ലേലൂയ, ആ ട്രിനിറ്റിയുടെ ഒരു മർമ്മം ഭാര്യ ഭർത്തൃ ബന്ധത്തിലൂടെ ഞങ്ങൾ വെളിപ്പെടുത്തി തന്നതിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. പിതാവ് തന്നെ പരിശുദ്ധാത്മാവ് ഒന്നായിരിക്കുന്ന പോലെ ഭാര്യയും ഭർത്താവും ഒന്നായി തീരുവാൻ ഇത് ദൈവശക്തിയിലും ദൈവകൃപയിലും സാധ്യമാണെന്ന് നീ ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. പലരായി ഞങ്ങൾ ക്രിസ്തുവാകുന്ന തലയുടെ ശരീരത്തിന്റെ അവയവങ്ങളായി ഞങ്ങൾ ഒന്നാക്കപ്പെട്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ, സ്വർഗത്തിലുള്ളതും ഭൂമിയുള്ളതും എല്ലാം കർത്താവായ യേശു ക്രിസ്തുവിലൂടെ പല വ്യക്തിത്വങ്ങളായിരിക്കുന്ന ഞങ്ങൾ സഭയായി ഒരു ശരീരമായി പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് നീ ഞങ്ങളോട് സംസാരിച്ചതിനായിട്ട് സ്തോത്രം. കർത്താവെ, നീ ഞങ്ങളെ വിളിച്ചിരിക്കുമ്പോൾ കർത്താവെ, നീയുമായുള്ള ആ സിമ്പിൾ ആൻഡ് പ്യുവർ ഡിവോഷൻ മെയിൻറ്റെയിൻ ചെയ്യുവാൻ ഞങ്ങളെ വിളിച്ചല്ലോ. കർത്താവെ, കുടുംബത്തിന്റെ കാര്യങ്ങൾ ഭാര്യയ്ക്ക് കടപ്പെട്ടിട്ടുള്ളത് ഭർത്താവും ഭർത്താവിന് കടപ്പെട്ടിട്ടുള്ളത് ഭാര്യയും ചെയ്യുവാൻ ഞങ്ങളെ വിളിച്ചു. കർത്താവെ, ഞങ്ങളുടെ കുടുംബത്തിന്റെ കാര്യങ്ങൾ പരിപാലിക്കുന്നവരായി ചൊവ്വണ്ണം നോക്കുന്നവരായി മക്കളെ അനുസരണത്തിൽ വളർത്തുന്നവരായി തീരുവാൻ കർത്താവെ, സഭയില് ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നിറവടിയോടെ നിവർത്തിപ്പാൻ നീ ഞങ്ങളെ വിളിച്ചതിനായിട്ട് ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. കർത്താവെ, കുടുംബത്തിന് വേണ്ടി കരുതുവാനും സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് ഞങ്ങളുടെ കുടുംബത്തെ പോറ്റി പുലർത്തുവാനും കർത്താവെ ഞങ്ങളെ വിളിച്ചിരിക്കുന്നു. ആത്യന്തികമായി വ്യക്തിപരമായും സഭയാ കുടുംബമായും സഭയായും കർത്താവെ, നിന്റെ ഗ്രേറ്റ് കമ്മീഷൻ പൂർത്തിയാക്കുവാൻ ഞങ്ങളെ വിളിച്ചതിനായിട്ട് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. ഓ ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവെ, ഹെൽപ്പ് അസ് ടു ഹാവ് എ ബാലൻസ്ഡ് ക്രിസ്ത്യൻ ലൈഫ്. കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. ഇറ്റ് ഈസ് നോട്ട് ഫാമിലി ആൻഡ് മിഷൻ, ഹെൽപ്പ് അസ് ടു ഹാവ് എ ഫാമിലി ഓൺ മിഷൻ. കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ, നിന്റെ ആത്മാവ് ഞങ്ങളെ സഹായിക്കണമേ. കടന്നു വരുന്ന അടുത്ത രണ്ട് ദിവസങ്ങളിൽ കർത്താവെ ദൈവത്തിന്റെ അതിഥ്യ പദ്ധതിയുമായുള്ള ബന്ധത്തില് കർത്താവെ ഞങ്ങളില് ഇല്ലാതിരിക്കുന്ന മേഖലകൾ കണ്ടെത്തി അത് നികത്തുവാൻ, അത് പൂരിപ്പിക്കുവാൻ, അതിലെ കുറവ് നികത്തുവാൻ ഓ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കുമാറാകണമേ. ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളുടെ ജീവിതങ്ങളോട് വാദിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളിൽ ശക്തമായി വ്യാപരിക്കുന്ന ദൈവകൃപയിലും ദൈവശക്തിയിലും ഞങ്ങൾ ആശ്രയിക്കുന്നു. അവിടുന്ന് ഞങ്ങൾ ചെയ്തെടുക്കുവാൻ വിശ്വസ്തനായതുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
ശേഷം ശ്രമിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥനായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.